സ്വർഗീയ നല്ല പിതാവേ, പുറത്തുള്ളവർക്ക് കേട്ടിട്ടും ഗ്രഹിക്കാൻ ഇടയാകാതെ വണ്ണം ഉപമയായിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ജനത്തിന് മറന്നിക്ക് കൊടുക്കുന്നവനായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തെ മറന്നിക്ക് തരണമേ. ദൈവം ഞങ്ങൾക്ക് തന്നതിനെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആത്മാവിനെ കൂടാതെ നീ ഞങ്ങൾക്ക് തന്നതെന്താണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയുക സാധ്യമല്ല. കർത്താവേ, നിന്റെ ജ്ഞാനത്തിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നിന്റെ ജ്ഞാനം ഞങ്ങളെ ബോഷത്വത്തിലേക്ക് നയിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും ഈ വചനം ഒരു ഉപമയെന്ന വണ്ണം മറിഞ്ഞിരിക്കാതെ കർത്താവേ വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യലേഖനം 2:18.
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്.
യെസ്,
അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഒരു വാക്യം കൂടെ പിന്നീട് വായിക്കാതെ ഇപ്പൊ തന്നെ ചേർത്ത് വായിക്കാം. 1 യോഹന്നാൻ 5:19, 1 ജോൺ 5:19.
നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
പിശാചിന്റെ തന്ത്രത്തെ നാം അറിയാതെ പോകരുത്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സാധാരണഗതിയിൽ ഇവിടെ നിരന്തരം കേട്ടുവരുന്ന തിരുവചന ഭാഗങ്ങളാണ്. അതുകൊണ്ട് പ്രസംഗിച്ച് പോകാനും വെറുതെ കേട്ടു പോകാനും ഉള്ള ഒരു സാധ്യത നമുക്കുണ്ട്. ചിലപ്പോൾ നാം സാധാരണ പ്രസംഗം കേൾക്കുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കും, ഇന്ന് എന്താണ് ഈ ബ്രദർ പറഞ്ഞു വരുന്നത്, ഇതറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കും ഉറങ്ങാൻ വേണ്ടി. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് നാം ശ്രദ്ധിച്ചു വരുന്ന ചില കാര്യങ്ങളെ അധികമായി ശ്രദ്ധിപ്പാൻ ചിലപ്പോൾ ദൈവം നമ്മളോട് കൂടുതലായി സംസാരിച്ചെന്നിരിക്കും? കാരണം അതിൽ അധികം ശ്രദ്ധ കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന വേദഭാഗം. എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നിലയിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ നിലയിൽ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരുന്ന വേദഭാഗങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഞാൻ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിലല്ല പോകുന്നതെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് മാറി കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അത് പങ്കുവെക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഹൃദയത്തിന്റെ യഥാർത്ഥ ആഗ്രഹം നിങ്ങൾ ഈ സത്യം ഉള്ളിൽ സംഗ്രഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. വികാരപരമായിട്ട് ചിന്തിക്കുന്നതിന് അപ്പുറം ആദ്യമായി അതിലെ തത്വത്തെ തിരിച്ചറിയണം. തിരുവചന ഭാഗങ്ങൾക്കകത്തെല്ലാം ഒരു തത്വമുണ്ട്. ആ തത്വം നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോരോ കൊച്ചു കൊച്ചു വാക്യങ്ങൾക്കകത്ത് നിന്നുള്ള ജയം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഓരോരോ വാക്യം വേദവസ്തു നിന്ന് എടുത്തിട്ട് അത് ക്ലെയിം ചെയ്ത് ജീവിക്കുന്നതും ആ കാര്യം സംബന്ധിച്ചുള്ള ഒരു പൊതു തത്വത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില വാക്യങ്ങൾ ചിലയിടത്ത് നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു തത്വം നമുക്കതിനെ സംബന്ധിച്ച് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. പിശാച് തന്ത്രത്തിലൂടെയാണ് സർവലോകത്തെയും തന്റെ കീഴിൽ ആക്കിയിരിക്കുന്നത്. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ എങ്ങനെ വന്നു? സർവലോകത്തെയും ദുഷ്ടന്റെ അധീനതയിൽ കൊണ്ടുവരാൻ ദുഷ്ടന് ഒരു തന്ത്രമുണ്ട്. പിശാചിന്റെ തന്ത്രം, പിശാജ് തന്റെ തന്ത്രം ഒരൊറ്റ കാര്യത്തിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അത് പാപം എന്ന മാധ്യമത്തിലൂടെ മാത്രമാണ് തന്റെ തന്ത്രം പിശാജ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പിശാജ് നമ്മെ തന്റേതാക്കി തീർക്കുവാൻ ഉപയോഗിക്കുന്ന ഏക മാർഗം പാപമാണ്. നിങ്ങൾ ആ നിലയിൽ പാപത്തെ കാണണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് പിശാചുമായുള്ള നമ്മുടെ ബന്ധം പാപവുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ, പിശാചുമായിട്ട് ഉള്ള നിങ്ങളുടെ ബന്ധം പാപവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിലാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. പിശാചിനോട് നിങ്ങൾ അവന്റേതായി തീരുവാൻ അവൻ ഒരു മാർഗമേ ഒരുക്കിയിട്ടുള്ളൂ, പാപം. പാപം അവന്റേതായി തീരുവാനുള്ള അവന്റെ തന്ത്രമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പാപത്തിന്റെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴാണ് നിങ്ങൾ ആത്യന്തികമായി പിശാചിനെ തന്നെ വാഞ്ചിക്കുന്നത്. പക്ഷേ ഈ പാപത്തിന്റെ പാത്വേയിൽ നിങ്ങൾ ഒരിക്കലും പിശാചിനെ വാഞ്ചിക്കത്തില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സത്താൻ വർഷിപ്പേഴ്സ് എന്ന് പറയുന്ന കൂട്ടർ ആത്യന്തികമായി പിശാചിനെ വാഞ്ചിക്കുന്നവരാണ്. അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങൾ പാപത്തിന്റെ അങ്ങേയറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആത്യന്തികമായി പിശാചിനെ തന്നെ വാഞ്ചിച്ചു പോകും. പക്ഷേ അതിലേക്ക് നിങ്ങളുടെ ജീവിത മാർഗം, ആ ജീവിത പന്താവിരിക്കുന്നത് പാപത്തിലാണ്. നാം പാപവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുള്ളൊരു സാധ്യത പിശാചിനെ തന്നെ വാഞ്ചിച്ചു പോകാവുന്ന പോലുമുള്ള ദുർഘടത്തിലേക്ക് ആ മാർഗത്തിന് മുന്നോട്ടൊരു യാത്രയുണ്ട്. ആ അപകടം എന്ന നിലയിൽ പാപത്തെ കാണണം എന്ന ഒരു തത്വമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാപത്തോട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാചുമായി ബന്ധപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്തു എന്ന നിലയിലോ, അല്ലെങ്കിൽ എനിക്ക് യോഗ്യമല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന നിലയിലോ അല്ല പാപം വേദപുസ്തകത്തിൽ വിവക്ഷിക്കപ്പെടുന്നത്. വേദപുസ്തകത്തിൽ നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്യുന്ന നിലയിൽ പാപത്തെ കാണാനാണ് പലപ്പോഴും വേദപുസ്തകത്തിലെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബട്ട് എവറി ടൈം വെൻ യു അപ്രോച്ച് സിൻ, യു ആർ അപ്രോച്ചിങ് ദ സൈറ്റാൻ. നിങ്ങൾ ഓരോ പ്രാവവും പാപത്തെ സ്പർശിക്കുമ്പോൾ നിങ്ങൾ ആരെയാ സ്പർശിക്കാൻ ശ്രമിക്കുന്നറിയാവോ? പാപത്തിന്റെ അപ്പനായ പിശാചിനെയാണ് നാം സ്പർശിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെയ്യരുതാത്തതും യോഗ്യമല്ലാത്തതുമായ ഒരു കാര്യം ചെയ്തു എന്നതിനപ്പുറം അവന്റേതായി തീർക്കുവാൻ അവൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതാണ് അവന്റെ തന്ത്രമാകുന്ന പാപം. അങ്ങനെ സർവലോകത്തെയും ദുഷ്ടൻ തന്റെ അധീനത്തിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെ. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇതിന്റെ ഒരു 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 മറ്റൊരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ ചില കാര്യങ്ങൾ, എന്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പിശാജ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പിശാജ് തന്നെ തന്നെ നമുക്കായിട്ട് ഓഫർ ചെയ്യത്തില്ല. പിശാജ് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ഹി നെവർ ഓഫേർഡ് ഹിംസെൽഫ്. അവൻ ഓഫർ ചെയ്യുന്നത് പാപത്തെ ഓഫർ ചെയ്യുന്നത്. ഇതൊരു ക്രൂഷ്യല. പിശാജ് തന്നെ തന്നെ ഓഫർ ചെയ്താൽ നിങ്ങൾ പിശാജിനെ ഇട്ടേച്ചു പോകും. നിങ്ങൾ അവസാനം പിശാജിനെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്ന ഒരു ഉള്ളത്തിലേക്ക് വരും. ബട്ട് ഹി നെവർ ഓഫർ ഹിംസെൽഫ്. അവൻ ആദ്യം ഓഫർ ചെയ്യുന്നതിനാണെന്നറിയോ, നിനക്കും കൂടെ ഇപ്പോൾ സ്വീകാര്യമായ ഒരു പാപത്തെ അതുമായി ആദ്യം ഘടിപ്പിച്ച ശേഷമാണ് അതൊരു പാതയാണ്. ആ പാതയിൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ എന്താണ് പിശാച് അർത്ഥമാക്കുന്ന അറിയാവോ? ഹി വാണ്ട്സ് യു, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു, യു ആർ സോ പ്രഷ്യസ് ഫോർ ഹിം. ഏതരിവോടെ ഒരു മനുഷ്യനെ ദൈവ പൈതലായി കിട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതേ എരിവോടെ വാഞ്ചിക്കുന്ന ഒരു പിശാചുണ്ട്. ഒരുവൻ അവന്റേതായി തന്നെ തീരുവാൻ, അവന്റെ ഉള്ളിലെ ബേണിംഗ് ഡിസയർ ആണ് ഞാൻ അവന്റേതായി മാറാൻ. ഇത് ഒത്താൽ ഒക്കട്ടെ എന്ന നിലയിലല്ല പിശാച് അറ്റംപ്റ്റ് ചെയ്യുന്നത്. യേശുവിന് നീ ദൈവത്തിൻ്റെതായി തീരണമെന്ന ആഗ്രഹം പോലെയുള്ള ഒരു ബേണിംഗ് ഡിസയർ, മറുവശത്ത് പിശാചിന് നീ ദൈവത്തിൻ്റെതല്ലാതായി തീർന്ന് ക്രിസ്തുവിൻ്റെതായി പിശാചിൻ്റെതായി തീരുവാൻ. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ നീ വളരെ അനിവാര്യ വ്യക്തിയായതുകൊണ്ട് നിന്നെ നീയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് പിശാചിന്റെ ആത്യന്തികരുവ. നിനക്ക് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു സ്ട്രാറ്റജിക്കലായ തന്ത്രപരമായ സ്ഥാനമുണ്ട്. യെസ്, ഇവിടെ ഒരു സഹോദരൻ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അവരൊരു തന്ത്രപരമായ സ്ഥാനത്താ സ്വർഗരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് നീ ദൈവരാജ്യത്തിന് അനിവാര്യമാണ്. നിന്റെ സ്തുതി, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ സാക്ഷ്യം, നിന്റെ വിറ്റ്നസ്സിംഗ്, നിന്റെ ജയജീവിതം ഒരു 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 തന്ത്രപ്രധാനമായ കാര്യമായതുകൊണ്ട് തന്നോട് നിന്നെ ബന്ധിപ്പിക്കാനുള്ള ഒരു പ്രലോഭനം പിശാചിനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുതുമയല്ല എന്ന് എനിക്കറിയാം. ബട്ട് ടുഡേ ഐ വാണ്ട് ടു ടെൽ യു, കർത്താവിനുള്ള ഹൃദയത്തിലെ വാഞ്ച പോലെ പിശാചിന് ഒരു പാപവുമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവന്റെ വാഞ്ച അത് തന്നെയാണ്, അത് തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ, ഈ വാക്യം ഞാൻ വായിക്കാൻ പോകുന്ന രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വെളിപ്പെട്ട് വരും. പാപവുമായി ഒരാൾ ബന്ധപ്പെടുമ്പോൾ, കുഞ്ഞെ, സഹോദര, സഹോദരി, നീ പിശാചുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്നറിയും. പാപവുമായി നീ ബന്ധപ്പെടുമ്പോൾ ഒരു അരുതായ്മയല്ല നീ ചെയ്യുന്നത്, ചെയ്യരുതാത്ത ഒരു കാര്യമല്ല നീ ചെയ്യുന്നത്, ഇത് നമുക്ക് ഭൂഷണമല്ല എന്ന ഒരു കാര്യത്തിലല്ല നീ പെട്ടിരിക്കുന്നത്, ഇത് പെട്ടിരിക്കുന്നത് പിശാചുമായിട്ട് ബന്ധപ്പെട്ടാണ്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിലെ 44-ാമത്തെ വാക്യത്തിൽ നമുക്ക് പെട്ടെന്ന് വലിയ പരിക്ക് തോന്നാത്ത ഒരു ഒരു സംഭാഷണം അവിടെ യഹൂദന്മാരുമായിട്ട് കർത്താവ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ചിന്തിച്ചു പോകും.
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ശ്രദ്ധിക്കൂ,
ദൈവ മക്കൾ എന്ന പദവി പോലെ തന്നെ പിശാചിന്റെ മക്കൾ എന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ മനസ്സിൽ അത് വന്നിട്ടില്ല. ഞാൻ പിശാച്, നമ്മളാരും അങ്ങനെയല്ല. എങ്കിലും പൊതുവെ പാപത്തിൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വരുന്നില്ല ബോധം ഞാൻ പിശാചിന്റെ മകനാണ്. സഹോദരന്മാരെ, യേശു ക്രിസ്തു ഒരു ജനത്തെ നോക്കിട്ട് പറയാണ്, നീ പിശാചിന്റെ മകൻ. ദൈവം മുൻകോപത്തിൽ ഒരു കാര്യം പറയത്തില്ല. നമ്മളൊക്കെ പിള്ളേരെ നോക്കി പറയാറുണ്ട്, പിശാചി പിടിച്ച സന്തതി. നമ്മളത് പറയുന്നതിനെന്നറിയോ, പിന്നെ നമ്മൾ ചക്കര എന്നൊക്കെ വിളിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേഷ്യത്തിൽ ഇത് പറയുന്നത്, നമ്മുടെ മൂഡ് ശരിയാകാഞ്ഞപ്പം പറഞ്ഞതാ. യേശുവിന്റെ മൂഡ് ശരിയാകാഞ്ഞപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് കയറി ഒരാളെ പിശാചി എന്ന് വിളിക്കുന്നവനല്ല ക്രിസ്തു. കാരണം അവന്റെ വായിൽ വഞ്ചന ഒട്ടും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ജനത്തെ നോക്കിയിട്ട് നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്ന് പറയണമെങ്കിൽ അർത്ഥവത്തായി അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. എവരി സിൻ, ഏത് പാപവും ആത്യന്തികമായി നിനക്ക് തരുന്ന ഒരു പുത്രത്വമുണ്ട്, ഒരു സൺഷിപ്പ്. സഹോദരന്മാരെ, ആ നിലയിൽ നാം പാപത്തെ കാണുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഇത് ആരോടാ പറയുന്നറിയോ? ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ജനത്തോടാ പറയുന്നു, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. ശ്രദ്ധിക്കൂ, അധികം ഇന്റർപ്രിട്ടേഷൻ വേണ്ട. പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഒരു പാവിയാണെന്നല്ല അവൻ എത്തിച്ചേരുന്ന പദവി. എന്താ അവന്റെ അവസ്ഥ? അവൻ പിശാചിന്റെ മകന്. നമ്മളല്ലല്ലോ. നിനക്ക് ധൈര്യമായിട്ട് പറയാം, അവരാരാ? പിശാചിന്റെ മക്കൾ. മോഹങ്ങളെ ചെയ്യുന്നവൻ പാപിയല്ല. മോഹങ്ങളെ, ജീവിതത്തിൽ സ്വന്തം മോഹങ്ങളെ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവരെ നോക്കി പറയുക, നിങ്ങൾ പിശാചിന്റെ മക്കളാണെന്ന്. സോരന്മാരെ, ഇത് ദേഷ്യത്തിൽ പറഞ്ഞതല്ല, ഇത് വ്യക്തതയോടെ പറഞ്ഞതാ. കാരണം ഇതിനൊരു വ്യാഖ്യാനമുണ്ട്, വെറുതെ അങ്ങ് പറയുകയല്ല. പോ പിശാചിന്റെ മക്കളെ എന്ന് അതിന് താഴെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ മുകളിൽ പറഞ്ഞ ഈ വാക്കിന് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം കർത്താവ് പറയുന്നു, നിങ്ങൾ അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ബ്രദറെ ഞങ്ങള് അവന്റെ മോഹങ്ങളെ ചെയ്യുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ മോഹങ്ങളെ ചെയ്യുന്നത്. അത് തന്നെയായി പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മോഹങ്ങളാണ് അവന്റെ മോഹമെന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. നിനക്കൊരു മോഹമുണ്ട്, നിന്റെ മോഹം അവന്റെ മോഹമല്ല, അവന്റെ മോഹം നിന്റെ മോഹമാണെന്ന് നീ തിരിച്ചറിയുമ്പോഴാ നിന്റെ മോഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ അവസ്ഥ നീ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് അവന്റെ മോഹം എന്റെ മോഹമാകുന്നത്? നിങ്ങൾ പിശാചിന്റെ മോഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സതന്യ ആരാധന, കൊലപാതകം, പിശാചിനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക യാഗങ്ങൾ, പൂജകൾ. നോ, കാരണം ഇവർ യഹൂദന്മാരാ, ഇവരൊന്നും സാത്താന്യ വർഷിപ്പിൽ പോകുന്നവരല്ല. ഇവരെല്ലാം ഉള്ള ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച് ഭക്തിയോടെ പള്ളിയിലൊക്കെ പോവുകയും ന്യായപ്രമാണത്തിന് വേണ്ടി പരീക്ഷ ഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഭക്തരാ, മതഭക്തരാ. മതഭക്തനോട് പറയുകയാണ്, നിന്റെ ഉള്ളിലെ മോഹങ്ങൾ പിശാചിന്റെ മോഹങ്ങളാണ്, നിങ്ങൾ അത് ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരുടെ മകനാണ്? പിശാചിന്റെ മകനാണ്. ഏത് പാപവും അതിന്റെ തുടക്കത്തിൽ ഒരു മോഹമായി മാത്രം നിൽക്കുമ്പോഴും അതിന്റെ പ്രാക്ടീസിക്കിൽ അത് നേരിട്ട് പിശാചുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യം, അതിന്റെ അവസാനം പിശാചിന്റെ മകനാകുക എന്നതാണ്. രണ്ട് മക്കളെ ഉള്ളു പ്രിയുള്ളവരെ, ദൈവത്തിന്റെ മക്കൻ, പിശാചിന്റെ മകൻ. ഇത് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് അവരുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയ അവസ്ഥയെ കാണിക്കുക, ഇവരുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥയായി കാണിക്കുന്നത്. മതഭക്തരെ നോക്കിയാ പറയുന്നത് നിങ്ങൾ പിശാചിന്റെ മക്കൾ. അറെ ഹാപ്പിയ, നമ്മളെ വിളിക്കത്തില്ല അതായത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് അത്യാവശ്യം ഭക്തിയുണ്ട്, ഞാൻ തെറ്റായ മാർഗങ്ങളിലൊന്നും പോകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പദമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കായിരുന്നു, നിങ്ങളുടെ മോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഈ ടൈറ്റിൽ വരുന്നത് പിശാചിന്റെ മകൻ. ഡോണ്ട് വറി, ഒരു ദൈവവേദിയിൽ പാപം ചെയ്താൽ പിശാചിന്റെ മകനാവുമോ? അതായിരിക്കാം നിങ്ങളുടെ ചോദ്യം. എന്റെ വിഷയം അതല്ല. അർത്ഥവത്തായിട്ട് ഈ വചനം ഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾ ഒരു പാപം ചെയ്യുന്നതോടെ നിങ്ങൾ പിശാചിന്റെ മകനാകുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഹങ്ങൾക്ക് നിങ്ങൾ അടിമയാകണമെങ്കിൽ, ഒരു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യൂത്ത് മീറ്റിംഗിലാണെന്ന് തോന്നുന്നു, പാലത്തിന്റെ മുകളിൽ കൂടെ പോകുന്ന അപ്പനും മകനും കുട്ടിയും. കുട്ടി അപ്പനോട് ചോദിച്ചു, അപ്പാ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഈ വെള്ളത്തിലേക്ക് വീണാൽ ഞാൻ മരിക്കുമോ? കുട്ടിയുടെ ചോദ്യത്തിന് ഒട്ടും നിരക്കാത്ത ഉത്തരമാണ് അപ്പൻ പറഞ്ഞത്. അപ്പൻ പറഞ്ഞു, നീ പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വീണാൽ മരിക്കയില്ല. അപ്പൊ അവന് വീണ്ടും അസ്വസ്ഥതയാ, കാരണം അവൻ മരിക്കുമെന്ന് തന്നെ വിശ്വസിച്ചോണ്ടാ ചോദിക്കുന്നു. അപ്പൊ ഇത്രയും വലിയ ഉയരത്തിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് വീണുമ്പോൾ ഞാൻ മരിക്കുന്നില്ലേ? അപ്പന്റെ ചിന്ത മറ്റൊന്നാണ്. അപ്പൻ പറയുന്നത്, നീ വീണു എന്നതുകൊണ്ട് മരിക്കത്തില്ല, പക്ഷെ നീ അവിടെ കിടന്നാൽ, അവിടെ തുടർന്നാൽ നീ മരിക്കും. ഇവിടെ നീന്തൽ അറിയാൻ മേലാത്തവരാ 90% എന്നാ എന്റെ വിശ്വാസം. നിങ്ങളെ കണ്ടാൽ അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾ വെള്ളത്തിൽ വീണുകൊണ്ട് മരിക്കുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ അവിടെ കിടന്നാലോ, ഇഫ് യു റിമെയിൻ ദർ യു വിൽ ഡൈ. നിങ്ങളുടെ ഹൃദയത്തിൽ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾ അതിൽ തുടർമാനമായി ജീവിക്കാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മോഹങ്ങൾ, പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. അത് വളരെ ക്രൂഷ്യലാണെന്ന് കർത്താവ് പറയും. കാരണം ഇവർ മതഭക്തരായിരിക്കുമ്പോൾ തന്നെ അവരെ പിശാചിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അവരുടെ ഉള്ളിൽ താലോലിക്കുന്ന മോഹങ്ങളുണ്ട്. ഏവരി മോഹം, എല്ലാ ഡിസൈർസും, എല്ലാ മോഹവും നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും, ഇറ്റ് വിൽ ലീഡ് ടു സാത്താൻ. ഇത് പാപവും ആയിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് പിശാചുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം, 1 യോഹന്നാൻ 3:8-10 വാക്യങ്ങൾ, വിച്ച് ഇസ് വെരി ഫെമിലിയർ ടു ഓൾ ഓഫ് അസ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ശ്രദ്ധിക്കൂ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. യോഹന്നാനും യേശുവും വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. കണ്ട, ഇവിടെയും പാപം എന്ന കാര്യം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പിശാചുമായിട്ടാണ്. 10 കൽപ്പന ലംഘിച്ചു എന്നിടം കൊണ്ടല്ല ആ പാപത്തിന്റെ കോൺസിക്വൻസ് ഉള്ളത്. അത് ചെന്ന് കയറുന്നത് പിശാചു വരെയാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ അടിപ്പാൻ തന്നെ ദൈവ ഉത്തരം പ്രത്യക്ഷനായി. അടുത്ത വാക്യം,
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൻ പാപം ചെയ്യുവാൻ കഴിയുന്നതുമല്ല.
10 വാക്യം,
ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരും.
ശ്രദ്ധിക്കും, രണ്ടും മക്കൾ അവിടെ വന്നു, ദൈവത്തിന്റെ മകൻ, പിശാചിന്റെ മകൻ ആരെന്ന് ഇതിനാൽ തെളിയുന്നു. തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് കൂട്ടരാ. കൺഫ്യൂഷൻ അല്ല, ഇതിനകത്തൊരു ന്യൂട്രൽ പ്ലേസ് ഇല്ല. നിങ്ങൾക്ക് പറയാം ഞാൻ കുഞ്ഞുട്ടിയുടെ മകനാണെന്നും ഞാൻ തോമസ് കുട്ടിയുടെ മകനാണെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞാലും അവസാനം ഈ തെളിയുന്നത് രണ്ട് മക്കളുടെ വിഭാഗത്തിലാണ്. ഇത് അവസാനം തെളിയുന്നത്, അവസാനം വന്ന് ഇത് പ്രൂവ് ചെയ്യപ്പെടുന്നത് രണ്ട് സ്ഥലത്താ. ഇതിനാൽ തെളിയപ്പെടുന്നു നിങ്ങൾ പിശാചിന്റെ മകനെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ എന്നോ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ, പാപം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുകയല്ല. നിങ്ങൾ പാപം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പാപം ചെയ്ത് നിങ്ങളുടെ ജീവിതമല്ല ജീവിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്ത് അവന്റെ ജീവിതം നിങ്ങൾ ജീവിക്കുക ചെയ്യുന്നു. അവന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുക ചെയ്യുന്നു. അതിന് ആദ്യം അവൻ നിന്റെ മുമ്പിൽ ഓഫർ ചെയ്യുന്നത് മോഹങ്ങളെയാ, ഡിലൈറ്റ്സുകളെയാ, ഇഷ്ടങ്ങളെയാ, താല്പര്യങ്ങളെയാ. അവനെ തന്നെ ഓഫർ ചെയ്യത്തില്ല. അവസാനം നീ അവനെ തന്നെ വാഞ്ചിക്കുന്ന മഹാപാതകത്തിൽ പോലും എത്തും. അതുകൊണ്ടാണ് അവൻ കൊലപാതകനത്രേ, കൊലപാതകത്തിൽ വരെ അതിന് സാധ്യതയുണ്ട് എത്താൻ. നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരെയും കൊല്ലുന്നതിന് മടിയില്ല. കൊച്ചുമോഹങ്ങൾ വലിയ മോഹങ്ങളാവും. എന്താ കൊലപാതകം? എനിക്ക് ജീവിക്കണം, ഇവൻ എനിക്കൊരു ഒരു ശല്യവ. എന്തുവാ വ്യഭിചാരം? നിന്റെ ശരീരം നശിച്ചാലും എനിക്ക് സുഖമനുഭവിക്കണം. എന്താ മോഷണം? നിനക്ക് നഷ്ടം വന്നാലും എനിക്ക് ലാഭമുണ്ടാകും. എല്ലാ മോഹങ്ങളും നിങ്ങളെ തന്നെ വാഴിച്ച ശേഷം നിങ്ങൾ പാപം ചെയ്യുമ്പോൾ, സഹോദര സഹോദരി, നിങ്ങൾ പാപം ചെയ്ത് നിങ്ങളുടെ ഒരു ജീവിതം ജീവിച്ചു പോവുകയാണെന്ന് കരുതരുത്. ഇഫ് യു ആർ പ്രാക്ടീസിംഗ് ദ സിൻ, യു ആർ ലിവിംഗ് ഹിസ് ലൈഫ്. അവന്റെ ജീവിതമാ നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. 8:44, നിങ്ങൾ പിശാചിന്റെ മക്കൾ. 1 യോഹന്നാൻ 3:10, പാപം ചെയ്യുന്നവനല്ല പിശാചിന്റെ. ഒരു വാക്യം കൂടെ വായിക്കാം, മത്തായിയുടെ സുവിശേഷം 13:38, ഇതിനോടുള്ള ബന്ധത്തിൽ അർത്ഥവത്തായ ഒരു വാക്യമാണ്.
ലോകം
മാത്യു ചാപ്റ്റർ 13:38
ലോകം നല്ല വിത്ത്
യെസ്
നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ
നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ
കള ദുഷ്ടന്റെ പുത്രന്മാർ
രണ്ട് പുത്രന്മാരായി ദുഷ്ടന്റെ പുത്രന്മാർ രാജ്യത്തിന്റെ പുത്രന്മാർ കള എന്താണ് ദുഷ്ടന്റെ പുത്രന്മാർ സി ഇതിന്റെ അകത്തൊരു ഒരു ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക് പിശാചിനെ തിരസ്കരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചതിലൂടെ നിങ്ങൾ ദൈവോപേതരായത് യേശുവിനെ വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ദൈവോപേതരായി നിങ്ങൾക്ക് യേശുവിനെ വേണ്ടെന്ന് വയ്ക്കാം കാരണം യേശു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം പാപത്തെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയത്തില്ല അതൊരു വ്യക്തിയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇടം പിടിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ പാപത്തിന്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലാത്ത ഒരു ഒരു പാപവേയാ പാപം ഒരാൾ യേശുവിനെ തള്ളിപ്പറയുക എന്നത് സാധ്യമാണ് പക്ഷെ ഒരാൾക്ക് പാപത്തെ പിശാചിനെ തള്ളിപ്പറയാം പക്ഷെ പാപത്തെ തള്ളിപ്പറയാൻ പറ്റത്തില്ല കാരണം പാപം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകൾക്കകത്തും ചേർന്ന് കിടക്കുന്ന ഒത്തിരി ലെജിറ്റിമേറ്റ് കാര്യങ്ങൾക്കകത്തും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു 100,000 കാര്യത്തിന്റെ അകത്ത് ഈ പാപത്തിന്റെ സ്പർശനമുണ്ട് ദംശനമുണ്ട് നിന്റെ നിലപാട് നിന്റെ കൊടുക്കൽ വാങ്ങലുകൾ ഈ കാര്യത്തോട് ഈ വസ്തുവിനോടുള്ള മതത്തിൽ നീ എടുക്കുന്ന തീരുമാനം ഇതിന്റെ അകത്തും കയറി കിടക്കുന്നതാണ് പാപം എന്നതുകൊണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെക്കാൻ അങ്ങനെ പെട്ടെന്ന് ഓടിച്ചുവിടാൻ കഴിയുന്ന ഒരു പാമ്പല്ല പാപം This is very crucial for you. അതൊരു വ്യക്തിയല്ല അതുകൊണ്ടാ വ്യക്തിയെ ഓഫർ ചെയ്യാൻ പിശാചി അയാം എന്ന് പറഞ്ഞല്ല ഓരോ പാപവും വരുന്നത് ഇത് നിനക്ക് വളരെ ആവശ്യമാണ് ഇത് ഇപ്പോൾ നിന്നെ സംബന്ധിച്ച് വളരെ പ്രധാനം ഈ കാര്യത്തിൽ നിന്റെ നിലപാടുകൾ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ ഊന്നലുകൾ അതെല്ലാം പ്രിയമുള്ളവരെ വളരെ ജാഗ്രതയോടെ കാണുന്ന ഒരുവനുണ്ട് കാരണം അത് അടുത്ത നിലയിലേക്ക് ലീഡ് ചെയ്യപ്പെടുമ്പോൾ നിനക്ക് പിശാചുമായി ബന്ധപ്പെടാൻ കഴിയും എന്നതുകൊണ്ട് ദാഹത്തോടെ വാഞ്ചയോടെ എരിവോടെ നിന്റെ നിലപാടുകളെ കാത്തിരിക്കുന്ന ഒരു പിശാചുണ്ട് പിശാചിനെ അറിയാം നിന്റെ ഇഷ്ടം എന്നതാണ് ഫൈസലോ നിന്റെ ഇഷ്ടം നിന്റെ ഹൃദയത്തിലെത്താൻ ഈ പാട്ടൊക്കെ പാടുമ്പോഴും ഞാൻ സഭയോടാ പറയുന്നു നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് പിശാചിനറിയാം 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവളുടെ ഇഷ്ടമുണ്ട് ഉണ്ടോ ഉണ്ട് MBBSന് പഠിക്കുന്നവന് അവന്റെ ഇഷ്ടമുണ്ട് പ്രാസംഗികന് അവന്റെ ഇഷ്ടമുണ്ട് ഒരു വീട്ടമ്മയ്ക്ക് അവളുടെ ഇഷ്ടമുണ്ട് അതുകൊണ്ടാ അവന് സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നതുകൊണ്ട് ഒരത്ഭുതപ്പെടാനും ഇല്ലാത്തത് അതുകൊണ്ടാണ് 1.5 വയസ്സുകാരനും 15 വയസ്സുകാരനും 28 വയസ്സുകാരനും 50 വയസ്സുകാരനും അവന്റെ ഒരു ഇഷ്ടമുണ്ട് ദാറ്റ് ഈസ് ദ റീസൺ അതാ സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക എന്ന് പറയുന്നതിൽ അതിശോക്തി ഇല്ലാത്തെന്നാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഇതില്ലാത്ത ആരാ ഉള്ള ഇവിടെ വീട്ടമ്മയുടെ ഈ ഒരു പുള്ളിക്കാരുടെ അടുത്ത ആഗ്രഹം എന്നാന്നറിയോ മറ്റേ മൈക്രോവേവാ അപ്പൊ അതിന്റെ അകത്തൊരു തെറ്റൊന്നും ഇല്ല കേട്ടോ അതിനകത്ത് ഒരു തെറ്റും ഇല്ല ഞാൻ ഈ ആ കാര്യത്തിലേക്കൊന്നും അല്ല പോകുന്നത് അതൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല എന്റെയും നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ ഒത്തിരി വാഞ്ചകളുള്ളവരാ പക്ഷേ വീട്ടമ്മയുടെ വാഞ്ചയും പ്രാസംഗികന്റെ വാഞ്ചയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഇവിടെ കിടക്കുകയാണ് അവൻ ഈ ഡിലേറ്റ്സുകളെ ഓഫർ ചെയ്യുന്നത് അവൻ തന്നെ തന്നെയല്ല ഓഫർ ചെയ്യുന്നത് പക്ഷെ യേശു ഡിലേറ്റ്സുകളല്ല ഓഫർ ചെയ്തത് തന്നെ തന്നെയാ ഓഫർ ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒരു ഉപദേശം വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നില്ല പക്ഷെ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പക്ഷേ പാപം അങ്ങനെയല്ല, പാപം അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇണഞ്ഞു മണഞ്ഞു കിടക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾക്കകത്ത് ഇതുണ്ട് എന്നതുകൊണ്ട് എവറി ടൈം ഡിസൈർസ് ഡിലൈറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അതുകൊണ്ട് തന്നെ അവൻ ദാഹത്തോടെ കാത്തു നിൽക്കുന്ന ഓരോ നിലപാടുകളിലും നിങ്ങളുടെ ഓരോ കാര്യത്തിന് മുമ്പിലും നിങ്ങളുടെ നിലപാടുകൾ അവന് വ്യക്തമായിട്ടറിയും. ഓക്കെ, ഇത്രയും പരത്തി പറഞ്ഞാലേ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. യോഹന്നാൻ 8:44 പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ വാക്യം ഒന്നുകൂടെ എടുക്കാം, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യവൻ. അവൻ ആദ്യം മുതൽ കൊലപാതകമുണ്ട്, അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ബോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയും. അപ്പൊ നമുക്ക് അവിടെ പോവാം. എവിടെയാ ഈ ആദ്യം തൊട്ട് ബോഷ്കു പറയുന്ന, ആദ്യം തൊട്ട് സത്യമില്ലാതിരിക്കുന്ന, എപ്പോഴൊക്കെ വാതുറതോ അപ്പോഴൊക്കെ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്ന ഇവന്റെ ഉറവിടം തേടി പോണം. അതാരാ? ആരാ? ലൂസിഫർ. ഇനി നമ്മൾ വളരെ ഫെമിലിയറായി കേട്ടിരിക്കുന്ന ചില ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് അങ്ങ് ഞാൻ പോകാം. ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ് കരൂബുകൾ. നിങ്ങൾ വായിച്ചാൽ അറിയാം, അവൻ കരൂബുകളെ വാഹനമാക്കി യാത്ര ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും കരൂബിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്റെ വിശ്വാസത്തിൽ ദൂതന്മാരുടെ നടുവിൽ കരൂബ് എന്ന് പറയുന്ന ഗണം വളരെ വിശിഷ്ട ഗണമാണ്. ഇനി അതിൽ തന്നെ ആ കരൂബുകളിൽ പ്രഥമനായിരുന്നു ആര്? ലൂസിഫർ. നമ്മളിത് ഒക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു വാക്യത്തിലേക്ക് പെട്ടെന്ന് വരണം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28:14 വാക്യത്തിലേക്ക് ഒന്ന് വരും.
നീ ചിറകുവിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു.
യെസ്,
ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോകുന്നു.
ശ്രദ്ധിക്കൂ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സി, ദൈവം തന്റെ സ്നേഹത്തിൽ മാത്രമാണ് എല്ലാത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഓരോ സൃഷ്ടിപ്പും കഴിഞ്ഞ് അവൻ ആ സൃഷ്ടിപ്പിനെ നോക്കിയിട്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് വളരെ നല്ലത്, ദിസ് ഈസ് വെരി ഗുഡ്. എന്താണ് നിങ്ങളുടെ ചിന്ത? സൃഷ്ടിയുടെ ഭംഗി കണ്ടിട്ടാണോ നല്ലത് എന്ന് പറഞ്ഞത്? സൃഷ്ടിയുടെ ഉദ്ദേശം കണ്ടിട്ടാണോ നല്ലതെന്ന് പറയുന്നത്? എന്റെ വിശ്വാസം അതിന്റെ ഭംഗിയേക്കാൾ അതിൽ ഗുഡ് എന്ന് പറയാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ആ ഉദ്ദേശത്തിന്റെ ഇത് എന്താ പറയുക, രഹസ്യം കണ്ടിട്ടാണ് കർത്താവ് അതിനെ ഗുഡ് എന്ന് പറയുന്നത്. വെറുതെ ഒരു ഇരുമ്പ് കഷ്ണം കിടക്കുന്ന കണ്ടാൽ നിങ്ങൾക്കത് വെരി ഗുഡ് എന്ന് പറയാൻ തോന്നില്ല. അതേ ഇരുമ്പ് കട്ട നിങ്ങൾ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് ആകൃതിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗപ്രദമായ ഒരു സാധനമാക്കുമ്പോൾ നിങ്ങൾക്കത് ഗുഡ് എന്ന് തോന്നും. ഒരു തടിക്കഷ്ണം വെറുതെ ഒരു ഗുഡ് അല്ല, പക്ഷെ അത് സ്റ്റൂൾ ആക്കുമ്പോൾ നിങ്ങൾക്കത് വെരി ഗുഡ് എന്ന് തോന്നും. സൃഷ്ടിപ്പിൽ വെരി ഗുഡ് എന്ന് പറയുന്നത് ആ മരമൊക്കെ കണ്ടിട്ട് ദൈവം അങ്ങ് അന്താളിച്ചു പോയതൊന്നുമല്ല. അതിന്റെ ബ്യൂട്ടിയേക്കാൾ കർത്താവിന് വലിയ ബ്യൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ തന്റെ സ്നേഹത്തിൽ ഒരു മരത്തിന്റെ ഉദ്ദേശവും, തന്റെ സ്നേഹത്തിൽ ഒരു മീനിന്റെ ഉദ്ദേശവും, തന്റെ സ്നേഹത്തിൽ ഒരു ചെറിയ ബാക്ടീരിയയുടെ ഉദ്ദേശവും കണ്ടിട്ട് ദിസ് ഈസ് മൈ ഡിസയർ അബൌട്ട് ഹിം, അവിടെയാണ് അവൻ അതിന്റെ നന്മ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം വായിച്ച ഭാഗത്തിൽ കരൂബ് ദൈവത്തിന്റെ സൃഷ്ടിയാന്ന് പറയുന്നുണ്ട്. സൃഷ്ടിച്ച നാളിൽ ഈസ് എ ക്രിയേഷൻ, സൃഷ്ടിച്ചപ്പോൾ അവനും നല്ലതായിട്ട് തന്നെ കണ്ടു. എന്തുകൊണ്ടാണ് ഈ നന്മ? ഞാൻ എന്തിനാണ് ഒരു കരൂബ് എന്ന ഗണത്തെ സൃഷ്ടിക്കുന്നത്? ആ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം തന്റെ സ്നേഹത്തിലാണ് സൃഷ്ടിക്കുന്നത്. ഒരു സാധനവും വെറുതെ സൃഷ്ടിക്കുന്നില്ല, സ്നേഹത്തിൽ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. അവരുടെ നക്ഷത്രത്തെ സൃഷ്ടിക്കുന്നത് സ്നേഹത്തിലാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ തന്റെ സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ ആര്?
യെസ്.
നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞാലേ പാപത്തിന്റെ കാഠിന്യം അറിയത്തുള്ളൂ. ഇനി അത് ശ്രദ്ധിച്ചോ, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നത് സ്നേഹത്തോടെ ഇരുത്തിയതാ. ശി, ദൈവം തന്റെ സ്നേഹത്തിൽ ഒരാളെ പ്ലേസ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത് തന്റെ സ്നേഹത്തിലാ. നിങ്ങളെ തന്റെ സ്നേഹത്തിലാ ആ കേരളത്തിൽ പ്ലേസ് ചെയ്തത്, വേറൊരാളെ തന്റെ സ്നേഹത്തിലാ തമിഴ്നാട്ടിൽ പ്ലേസ് ചെയ്തത്. നിന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആനന്ദത്തോടെ കർത്താവ് അവനെ അവിടെ കൊണ്ടിരുത്തി. അവന്റെ ഹൃദയത്തിൽ ആ സമയത്ത് അവൻ അവിടെ ഇരിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്ന മഹാസന്തോഷത്തിൽ ദൈവം അവനെ അവിടെ ഇരുത്തി. അടുത്തത്, നീ എങ്ങനെ ഇരിക്കുകയായിരുന്നു? നിന്നെ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ ഇരുത്തിയിരുന്നു. ആ നീ അതിന്റെ നടുവിൽ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ എങ്ങനെയുള്ളവനായിരുന്നു? സോ വളരെ സന്തോഷത്തോടെ ഒരു പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് തന്റെ സ്നേഹത്തിൽ ദൈവം ഇവനെ ഒരിടത്ത് പ്ലേസ് ചെയ്തു. ഇനി നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിലേക്ക് വരിക. അതിന്റെ 13 വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരാധിക്ക്
മതി മതി.
നമ്മൾ യെഹെസ്കേൽ പ്രവചനം 28:13 അവനെ സൃഷ്ടിച്ച രത്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചില്ല. ഓക്കെ, ഇങ്ങോട്ട് പോകണ്ട. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു, താമ്രമണി പീതരത്നം വജ്രം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. അപ്പം സകല രത്നങ്ങൾ കൊണ്ടുമാണ് ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചത്. ഇസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ തന്നെ ഇത്ര ഉന്നതമായി സൃഷ്ടിച്ച് തന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരിക്കുക. ശ്രദ്ധിക്കുക, സ്നേഹവാനായ സൃഷ്ടിതാവ് സൃഷ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നതിനേക്കാൾ ആ സൃഷ്ടിയെ സംബന്ധിച്ച് പരമാനന്ദമായിട്ട് വേറൊന്നുമില്ല. നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾ നിന്റെ കൂടെ ഉണ്ട്, അവനായിട്ടാണ് നീ ജീവിക്കുന്നത് എന്നതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം. ഒരു സൃഷ്ടി പരിപൂർണമാകുന്നത് സൃഷ്ടിതാവ് സൃഷ്ടിയുടെ നടുവിലെ കേന്ദ്ര വിഷയമാകുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, യെശയ്യാവ് 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന്, ഈ സ്ഥാനം, ഈ സന്തോഷം, ഈ സ്നേഹം, ഈ വാഞ്ച, ഈ ദൈവത്തിന്റെ എരിവ്, ഇതെല്ലാം പൊടുന്നനെ മാറുന്നതായിട്ട് കാണും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു ഒരു ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ പൂർണമായി സ്നേഹിക്കുന്നവൻ എന്റെ ഹൃദയത്തിലിരുന്നാൽ അതിനേക്കാൾ മറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇനി എന്നെ അണിയിച്ചൊരുക്കിയവനേക്കാൾ എന്ത് കാര്യമാണെങ്കിലും എന്നെ അണിയിച്ചൊരുക്കിയവനേക്കാൾ എനിക്ക് എന്റെ ഹൃദയത്തിൽ ഊഹിച്ചെടുക്കാൻ വേറെ ഒന്നും ഇല്ല. ഒരു സൃഷ്ടിയുടെ നിലപാടിതാണ്, എന്നെ ഇതുപോലെ അണിയിച്ചൊരുക്കിയവനേക്കാൾ മറ്റൊന്ന് ഊഹിച്ചെടുക്കാൻ എനിക്കില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിനേക്കാൾ മറ്റൊരു പരമാനന്ദം എനിക്കില്ല. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. നിങ്ങൾ ആ ഭാഷ ശ്രദ്ധിച്ചോ. എന്താണ് ആ ഭാഷ? ഞാൻ. സഡൻലി ഹി സ്റ്റാർട്ടഡ് സേയിങ് അബൌട്ട് ഹിംസെൽഫ്. തന്നെ കുറിച്ച് തന്നെ പറയാൻ തുടങ്ങി, തന്നെ കുറിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങി. തന്റെ ഹൃദയത്തിന്റെ ആനന്ദമായി എപ്പോഴും താൻ ആരെ കുറിച്ച് പറയണമോ അവനെ കുറിച്ച് പറയുന്നതിൽ നിന്നും ഹി സ്റ്റാർട്ടഡ് സേയിങ് ഹിംസെൽഫ്. താൻ സംസാര വിഷയത്തിൽ വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നീ ദൈവത്തെ സ്നേഹിക്കണം നിർബന്ധമൊന്നുമില്ല, ദൈവത്തിന്റെ സൃഷ്ടിതാവല്ലായിരുന്നെങ്കിൽ. പക്ഷെ ദൈവം നിന്റെ സൃഷ്ടിതാവായിരിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതം സമ്പൂർണ്ണമാകുന്നത് അവൻ നിന്റെ ഹൃദയത്തിന്റെ നടുവിലിരിക്കുന്നതിലൂടെ. പക്ഷെ ഇപ്പോൾ അവൻ പറയുമ്പോഴെല്ലാം തന്നെ കുറിച്ച് പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കു പ്രിയമുള്ളവർ, വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദൻ, ഇഫ് ഹി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്, വീണ്ടും ജനിക്കപ്പെട്ട ഒരുവൻ അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവെങ്കിൽ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവൈതൽ അവനെക്കുറിച്ച് മാത്രം ബോധവാനാണെങ്കിൽ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഉള്ളം എപ്പോഴും അവനും അവന്റെ വീടും അവന്റെ വസ്ത്രവും അവന്റെ ആഹാരം അവന്റെ ഭാവി മാത്രമാണെങ്കിൽ, ഇഫ് യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്, ദാറ്റ് ഈസ് ഡേഞ്ചർ. എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചാലൊക്കെ അങ്ങനെ വെട്ടി ദൂരക്കളയ. എന്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ല ഞാൻ ചിന്തിച്ചത് ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ. ഈ ദൈവത്തെ പോലെ ആകുമെന്ന് ചിന്തിച്ചു എന്നതിനേക്കാൾ ദൈവം ഹൃദയത്തിന്റെ കേന്ദ്ര വിഷയമായിരിക്കേണ്ടടത്ത് നിന്നും എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് അവന്റെ ജീവിതം വീണുപോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് ഏതൊരു പിശാച് കോപ്പി കട്ടാൻ കോപ്പി പേസ്റ്റ് ചെയ്തത്. തന്നെ കുറിച്ച് താൻ ചിന്തിച്ചു വെട്ടിത്താഴേക്ക് വീണു. പിശാച് അന്ന് മുതൽ ചിന്തിക്കുന്ന എന്നാണെന്നറിയാം? യെസ്, എനിക്ക് ഒരുവനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പടി എന്നാണെന്നറിയാം? അവനെ കുറിച്ച് അവനെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ മതിയെന്ന് എന്നെ ഈ വെട്ടിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൻ പറയുക. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പേടിക്കുമെങ്കിലും, നമ്മളൊരു ഒരു പഴയൊരു കഥയുണ്ടല്ലോ അല്ലെ, ചൂടുപായസത്തിന്റെ അത് കൈയിട്ട കുരങ്ങന്റെ ഒരു കഥ. പിശാച് എവിടെയെല്ലാം ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ തനിക്ക് കിട്ടിയ വെട്ടിൽ നിന്ന് അവൻ ഈ കാര്യം അപ്ലൈ ചെയ്യുന്നു. ഇനി അവന് തിരിച്ച് ദേവപർവ്വതത്തിൽ കയറാൻ പറ്റത്തില്ല. തന്റെ ഉള്ളിൽ നിന്നും സന്നിൽ നിന്നും ഉതിർന്നു പോയ പീതരത്നവും ഈ വജ്രവും ഒക്കെ ഇനി തനിക്കെടുത്ത് അണിയാൻ പറ്റത്തില്ല. പിന്നെ അവൻ ഈ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടിക്കുന്നത് എന്നാണെന്നറിയോ? എനിക്ക് തട്ട് കിട്ടിയത് ഇവിടെയാ, എവിടെ എന്നെ പാപത്തിന്റെ അപ്പനാക്കി തീർത്തത്. അവനെ കുറിച്ച് മാത്രം ചിന്തിക്കപ്പെടണ്ട, അവനെ കുറിച്ച് മാത്രം ശ്ലാഘിക്കപ്പെടണ്ട, അവനെ കുറിച്ച് മാത്രം ധ്യാനിക്കപ്പെടേണ്ട ഇടത്തു നിന്നും ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിടത്തിൽ നിന്നാണ് എന്റെ വീഴ്ചയെങ്കിൽ എനിക്ക് ഒരുവനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും, കഴിയും. ഇറ്റ് ഈസ് ഈസി. എന്താ എന്നെ ഓഫർ ചെയ്തുകൊണ്ടല്ല, അവനെ കുറിച്ച് തന്നെ അവൻ ഒത്തിരി ബോധം കൊടുത്തുകൊണ്ട് എനിക്ക് അവനെ എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും. ഇതാ പ്രിയമുള്ളവരെ സിന്നിന്റെ ഒരു അടിസ്ഥാന ഫിലോസഫി. അങ്ങനെ ഇവനെ ഇത് കട്ട് ചെയ്ത് ഏതെന്ന് തുടർത്തിക്കൊണ്ട് പേസ്റ്റ് ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പിശാച് ദൈവത്തെ കുറിച്ച് ഒരു മോശം വേടും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരൊട്ട മോശം വാക്ക് പറഞ്ഞില്ല. നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന നിലയിലൊന്നും ദൈവത്തെ കുറിച്ച് മോശം, അതൊക്കെ ഈ സുവിശേഷ വിരോധികൾ പറയും. പിശാച് ഒന്നും അങ്ങനെ പറയത്തില്ല. നേരിട്ട് തെയ്വയിലേറുമ്പോൾ നടപ്പുണ്ടല്ലോ, അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം കേട്ടോ എന്നൊന്നും പിശാച് പറഞ്ഞില്ല. അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവർക്കങ്ങ് ഫീൽ ചെയ്യുന്നേ അല്ലേ, നമുക്കങ്ങനെയൊക്കെ. എന്റെ ബ്രദറെ അത് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ അങ്ങ് ഹർട്ട് ചെയ്തു. അങ്ങനെ ഒന്നും ഹർട്ട് കൊണ്ടുവരത്തില്ല. പിന്നെ തന്നെ കുറിച്ച് ഒരു വാക്ക് പോലും അവൻ പറഞ്ഞോ? ഒരു വാക്കും പറഞ്ഞില്ല. ഹീ നെവർ ഓഫർ ഹിംസെൽഫ്, ഹീ നെവർ സ്പീക്ക് എനിതിങ് അഗൈൻസ്റ്റ് ഗോഡ് ഹും യു ലവ്. അവൻ പറയുന്നത് മുഴുവനും നിന്നെ കുറിച്ചാണ്. നീ തിന്നുന്ന നാളിൽ കണ്ണു തുറക്കപ്പെടും, നീ തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാണ്, നിനക്ക് ഒന്നും ഭവിക്കത്തില്ല. യെസ്, ഉള്ളവരെ ഇത് തിരിച്ചറിയുക. ഇത് നമ്മൾ 100,000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഒരു മർമ്മമല്ല പറയുന്നു. ബട്ട് അതിനെ ഹൃദയത്തിൽ സ്ഥിരമായിട്ട് നീ ഏറ്റെടുക്കണം. നീ തിന്നുന്ന നാളിൽ ഞാൻ അവിടേക്ക് വന്നു. താൻ വീണ അതേ കാര്യത്തെ അതേ ശക്തിയോടെ അവരുടെ അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചപ്പോ അവർ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? വീണ് പോയി. അവർ മോഹമുള്ളവരായി തീർന്നു. സുപ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ മോഹങ്ങൾക്ക് ഒരു പ്രാക്ടീസായി അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കടിഞ്ഞാനിടുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കോൺസിക്വൻസ് അതിനുണ്ട്. ചില വാശികളൊക്കെ വിട്ടുകളയണം. ക്രിസ്താനുരൂപതയ്ക്ക് ചില വാശികൾ ഞാനും നിങ്ങളും വിട്ടുകളയണം. നിങ്ങൾക്ക് ആ വാശി നിങ്ങളുടെ പ്രകൃതമായിട്ട് തോന്നുമ്പോഴും
ഈ വാശി അവിടെ കട്ടാൻ പേസ്റ്റ് ചെയ്ത്
ആദിയിൽ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നതാണ്. അവന്റെ വാക്ക് സ്വന്തം സെൽഫ്, അവനെല്ലാം സ്വന്തത്തിൽ നിന്ന്. നിന്നെ അവൻ സ്വന്തത്തെക്കുറിച്ച് ചിന്തിപ്പാനാണ് ഇടയാക്കുന്നത്. ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഇത് മറ്റാരേക്കാളും എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചോളൂ, ഇതേ കഴിക്കത്തുള്ളൂ, ഇതില്ലെങ്കിൽ ചോറ് വേണ്ട എന്ന് പറയുന്ന ടീനേജുകാരാ. ഇതൊരു ചെറിയ കാര്യമായി നീ കരുതണ്ട. നിനക്ക് അതിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് അവൻ ഇത് നിന്നെ കുറിച്ച് ചിന്തിപ്പിക്കുക. ഇത്ര പിള്ളേരെ കണ്ടിട്ടില്ലേ, മുട്ടയെങ്കിലും വേണം മാർക്ക്, നോൺ വെജൊക്കെ വിട്, ഭയങ്കര വാശിയിലായി. അവർക്കിപ്പോ ഇത് മനസ്സിലാകത്തില്ല, പിള്ളേർക്ക് ഇത് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഏത് മോഹവും നിങ്ങൾ വാശിയായി പിടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പിശാച് ഉള്ളിൽ വന്ന ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. യു കൺസിഡർ വട്ട് ഇസ് യുവർ ലൈഫ്. ലൂക്കോസിന്റെ സുവിശേഷം, സോറി, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് തോന്നുന്നു.
ഗണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല.
യശ്മതി, പാപം എന്ന് പറയുന്ന ഒരു കാര്യം, അതിന്റെ നിലനിൽപ്പ് നിങ്ങളുടെ മോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്ത താല്പര്യത്തിൽ മാത്രമേ പാപത്തിന് ഇടം കണ്ടെത്താൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ പാപം ഒരു വീക്ക. സിൻ ഈസ് നോട്ട് സ്ട്രോങ് ഇഫ് യു ഡോണ്ട് ഹാവ് ഡിലൈറ്റ്സ് ഇൻ യുവർ ഹാർട്ട്സ്, ഡിസൈർസ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ മോഹമില്ലെങ്കിൽ പാപത്തിന് സ്ഥാനമില്ല. ഓസ്വാൾഡ് ജെ സ്മിത്തിന്റെ ഒരു വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, സ്വന്ത താല്പര്യങ്ങളിൽ മാത്രമേ പാപത്തിന് നിലനിൽപ്പ് ഉള്ളൂ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, കാരണം അവന് സ്വന്ത താല്പര്യം ഇല്ല. ഈ ഭൂമിയിൽ സ്വന്ത താല്പര്യം ഇല്ലാതെ ജീവിച്ച ഒരുവനിൽ മാത്രമേ പാപത്തിന് ഇത്തിക്കണ്ണി പോലെ പടന്നു കയറാൻ കഴിയാതിരുന്നുള്ളൂ. ബാക്കി സ്വന്തം മോഹമുള്ളവർക്കെല്ലാം പാപത്തോട് ഒരടുത്ത ബന്ധമുണ്ട്. എനിക്ക് മോഹമില്ലെങ്കിൽ പിശാചിന് വാഴവില്ല, എനിക്ക് മോഹമുണ്ടെങ്കിൽ പിശാചിന് വാഴവുണ്ട്. എനിക്ക് മോഹമുണ്ടെങ്കിൽ ഞാൻ പിശാചിന്റെ അടുത്തേക്കുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്ന പാപിയില.
അവനറിയാം നിനക്കൊരാഗ്രഹമുണ്ട്.
എന്താണ് ആഗ്രഹം? ഇപ്പൊ നമ്മൾ വായിച്ച പുള്ളിയുടെ ആഗ്രഹം എന്തായിരുന്നു? കണക്കെന്ന് പറഞ്ഞാൽ മതി, എത്ര കാശായിരുന്നു?
30 വെള്ളി കാശ്.
പുള്ളിക്കൊരാഗ്രഹമുണ്ട്, ഈ മനുഷ്യന്, ഈ ചെറുപ്പക്കാരനൊരാഗ്രഹം കൊള്ളാം. ഇതിനിപ്പോ ആരുടെ കൂടെയാ? ശിഷ്യന്മാർ എന്ന് പറയുന്ന ഒരു വൃന്ദത്തിന്റെ കൂടെ നടക്കുന്നവനാ. ഞാൻ കണ്ടായിരുന്നു, അവൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പോകുന്നതും, അവൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായതും, ഇരണ്ടു പേരെ അയച്ചപ്പോൾ അവൻ തിരിച്ചു വന്ന് റിപ്പോർട്ടൊക്കെ പറഞ്ഞതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോഴും ഇവനൊരു മോഹമുണ്ട്. ഞാനിപ്പം സൗരന്മാര് പോയിട്ട് വന്ന ഹരിയല്ല പറയുന്നത്, അവനൊരു മോഹമുണ്ട്. ഈ സി പ്രിയുള്ളവരെ, നമ്മൾ ഒത്തിരി നല്ല കാര്യം ചെയ്താലും ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ കണിശമായി കിടക്കുന്ന ഒരു മോഹത്തെ അവൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടേക്ക് മാത്രമായിരിക്കും അവന്റെ ആ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ മോഹം അവിടെ കിടക്കും, അത് കിടക്കുന്നിടത്തോളം കാലം അവന് നിന്നെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആ മോഹം അവിടെ കിടക്കുക. എന്താ അവന്റെ മോഹം? പുള്ളിക്ക് പണത്തോട് ഇച്ചിരി താല്പര്യമുണ്ട്. യേശുവിനെ വലിയ ഇഷ്ടമാണ്, യേശുവിനെ ഇഷ്ടമുള്ള എത്രയോ പേരുണ്ട്, പക്ഷെ അവർക്കെല്ലാം പണത്തോട് ഒരു ഇഷ്ടമില്ലേ? ഉണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് സഞ്ചിക്കാത്ത എന്ത് ചെയ്യുമായിരുന്നു? പൈസ മോഷ്ടിക്കുവായിരുന്നു, പൈസ മോഷ്ടിക്കും. അതെല്ലാം പിശാച് എങ്ങനെ ചെയ്യുന്നുണ്ട്? പുള്ളിയുടെ CCTV ക്യാമറയ്ക്കകത്ത് ഇത് മൊത്തം പിടിച്ചു വെച്ചിരിക്കുക. ഇവൻ അന്ന് പൈസ കട്ടെടുത്തു. പുള്ളി അപ്പോസ്തല വൃന്ദത്തിൽ ഉണ്ടെങ്കിലും പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്, പുള്ളിക്കൊരു ഡിസയർ ഉണ്ട്. അതുകൊണ്ട് അവനെ ഫോക്കസ് ചെയ്തു. മോഹം ഉണ്ടെങ്കിലേ പിശാചിന് നിന്നിൽ വാഴുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയ ഒരു കാര്യം പാപം. സ്വന്തം താല്പര്യം ഇല്ലാതെ നടന്നാൽ ഏറ്റവും വീക്കാ പാപം. സ്വന്തം താല്പര്യം ഉള്ളവന് ഏറ്റവും സ്ട്രോങ് ആ പാപം. നമ്മളിപ്പോ ഇവിടെ വായിച്ച വാക്യം എന്താ? പിശാച് കണ്ണും വാങ്ങിയ ഉടനെ സാത്താന്റെ ഉള്ളിൽ, സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, സാത്താൻ ഒരാളുടെ ഉള്ളിൽ കടക്കുമ്പോൾ അയാൾ ഇങ്ങനെ വിടമാട്ടെ എന്നൊന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ കിടന്ന് തുള്ളത്തൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ വയനാട്ടിലൊക്കെ ഈ ഇവര് ഈ ഭൂതങ്ങളൊക്കെ ഇളകുമ്പം നമ്മള് ചിന്തിക്കുന്നത് അവർക്കെല്ലാം ഭൂത, നമുക്ക് കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പിശാച് ഉള്ളി കയറിയവന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിശാച് ഉള്ളിൽ കയറിയിട്ടും ഹി വാസ് സോ കാൽക്കുലേറ്റീവ്. പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. അവിടെ വരും പ്രാർത്ഥിക്കാൻ, അവിടെ വരും. അവിടെ വരുമ്പോൾ ഈ വഴി പോയി അവിടെ വെച്ച് കാണിച്ചു കൊടുത്താൽ ഇവനെ അറസ്റ്റ് ചെയ്യാം. എന്റെ പൊന്നു സഹോദരന്മാര്, നിങ്ങൾ ഞാനും നിങ്ങളും ഇതിൽ പെടുന്നില്ല എങ്കിലും സംബോധന ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറയുക, പിശാച് ഒരുവന്റെ ഉള്ളിൽ കടക്കുന്നത് ആർക്കും കാണാൻ കഴിയത്തില്ല. അവൻ വളരെ കാൽക്കുലേറ്റീവ് ആയിരിക്കും. രണ്ട്, വളരെ ഉത്തരവാദിത്തപ്പെട്ടവനായിട്ട് അവൻ നിൽക്കും. നമ്മളെ പോലെ ഒന്നുമല്ല, പുള്ളിയുടെ ഇതിന്റെ അകത്ത് പിശാചി അകത്ത് കയറി, പുള്ളിയുടെ പുറകെ കുറെ ദിവസമായിട്ടുണ്ട്, എന്നിട്ടും പുള്ളി ഈ സപ്പർ ഒന്നും മിസ് ചെയ്യുന്നില്ല. ഏതാ ഈ പെസകാലൊന്നും പുള്ളി മിസ് ചെയ്യുന്നില്ല. കർത്താവിന്റെ അത്താഴം നമ്മ ഉഴപ്പി തല്ലിയൊന്നും വിടത്തില്ല. ഉള്ളി കയറിയാലും പുള്ളി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗദരദേശത്തെ നഗ്നനായി സുബോധമില്ലാത്തവനായി നടന്ന അവനേക്കാളും സുബോധമില്ലാത്തവനായി നിനക്കും എനിക്കും ജീവിക്കാൻ കഴിയും. പിശാച് ഉള്ളിൽ കയറിയ കാരണം എല്ലാ പാപവും അവനുമായിട്ട് നിന്നെ ബന്ധിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. പുള്ളി നല്ല ഉഷാറായിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു യേശുവിന്. പറ്റുമോ? ഭൂതം ഉമ്മ നോക്കുമോ യേശുവിനെ? ഇല്ല. പക്ഷെ ഭൂതം അകത്ത് കയറിയവൻ, പിശാച് അകത്ത് കയറിയവൻ സ്മാർട്ടായിട്ട് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. പുള്ളി ഷോക്കടിച്ച പോലെ താഴെ വീണില്ല. പുള്ളി നേരെ നിന്നു, കൂൾക്കൂളായിട്ട് നേരെ നിന്നു. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യാനിത്വം മുഴുവനും ഡിസീവ്ഡാ. പിശാച് ഉള്ളിലിടം കണ്ടെത്തിയവനെ നിനക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഹി സോ റെസ്പോൺസിബിൾ പേഴ്സൺ, ഹി സോ കാൽക്കുലേറ്റീവ്. അവൻ ഉഴപ്പി തല്ലി നടക്കുന്നവനല്ല, അവൻ വ്യക്തമായി പ്ലാനോടുകൂടെ തന്നെ അവൻ ജീവിക്കും. നിങ്ങളെന്താ വിശ്വസിക്കുന്നത്? ഗദരദേശത്തെ ഭൂതത്തെക്കാൾ ഇവൻ ഒട്ടും കുറഞ്ഞവനാണെന്നാണോ? അല്ല. എന്റെ വിചാരം കയ്യാഫാവും ഹന്നാസും ആ നഗ്നനായി സുബോധം ബാധിച്ചു കിടന്നവനേക്കാൾ അവർ അധികം അധികം പിശാചനാൽ ബാധിക്കപ്പെട്ടവരായിരുന്നു. അവരെ നോക്കിക്കൊണ്ടാ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ പിശാചിന്റെ മക്കൾ, പിശാചെന്ന പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. There is no symptom. വളരെ സുബോധമുള്ളവരാ ജീവിക്കുന്നത്, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു മോഹം ഉണ്ടായിരുന്നു, ഒരു മോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പിശാച് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന നിന്നെക്കുറിച്ചുള്ള നിന്റെ ചിന്തകൾക്കകത്ത് സകല ജാഗ്രതയുമുള്ളവനായി നീ ഇരിക്കണം. സ്വന്തം ഇഷ്ടങ്ങളെ സകല ജാഗ്രതയോടുകൂടെ ചെക്ക് ചെയ്യണം. ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള അമിതമായ ആഗ്രഹങ്ങൾ ഏതാണോ പൊങ്ങി വരുന്നത്, ആ ഡിലേറ്റ് അതിനെ വെറുതെ മോഹമായിട്ടല്ല തള്ളിക്കളയണ്ടേ. താഴെ നരകത്തിൽ നിന്ന് ചൂടോടെ കയറി വന്ന പിശാചിന്റെ ഒരു പദ്ധതിയാ ആ മോഹത്തിലുള്ളത്. വിട്ടുപോകാത്ത മോഹം. ചെക്ക് ഇറ്റ് ഔട്ട്. ഹല്ലേലൂയ. അത് വളരെ ക്രൂഷ്യൽ. യൂദയുടെ ഉള്ളിൽ പിശാച് കയറി. ഈ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. ഇതാരാണ് കർത്താവേ എന്ന് അവര് യേശുവിനോട് ചോദിക്കത്തക്കവണ്ണം മനസ്സിലാകാത്ത ഒരു പ്രകൃതമായിരുന്നു യൂദയുടെ. എല്ലാ യഹൂദന്മാരും വന്നിച്ചു വണങ്ങുന്ന അവിടുത്തെ പരമശ്രേഷ്ഠന്മാരെ ആർക്കും അവരുടെ തലയിൽ നിന്ന് കേൾപ്പിച്ച അവരെ നിളകത്തില്ല. പ്രിയുള്ളവർ, അവരൊക്കെ വളരെ കഴിവുള്ളവരായിട്ട് തന്നെ ഇരിക്കുന്നത്. ബട്ട് കർത്താവിന് കാണാം, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നതും ഒരുവന്റെ ഉള്ളിൽ എപ്പോഴാണ് പിശാച് എൻ്റർ ചെയ്യുന്നതും കാണാൻ കണ്ണുള്ളവൻ കർത്താവ് മാത്രം. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭൂതം ബാധിക്കണമെങ്കിൽ സുബോധമില്ലാതെ ഇരിക്കണം, ഭൂതം ബാധിക്കണമെങ്കിൽ തുണിയില്ലാതിരിക്കണം, ഭൂതം ബാധിക്കണമെങ്കിൽ ചങ്ങലേ കിടക്കണം. ഇതാ നമ്മളെ പുള്ളി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പിശാചിന്റെ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. ഇതിനെന്താണ് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരു പരിഹാരം? നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചു പോകുന്നു. സെറമടി. നിങ്ങൾ വേദോത്സവത്തിൽ വായിക്കുന്നിടത്തൊക്കെ വേദോത്സവം അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം അതിന്റെ 14-ാമത്തെ അധ്യായം വേണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. റോമാലേഖനം 14:7 എന്ന് വായിച്ചു.
നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ.
ശ്രദ്ധിക്കുക, നമ്മിൽ ആരും നമുക്കായിട്ട് ജീവിക്കുന്ന ഇല്ല, നമ്മിൽ ആരും നമുക്കായി ജീവിക്കുന്ന ഇല്ല. 2 കൊരിന്ത്യർ 5:15 വായിക്കാം.
രണ്ട് കൊരിന്ത്യർ 5:15. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല.
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ട് അല്ല, ആരും തനിക്കായി ജീവിക്കുന്നില്ല. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ട് അല്ല. ഗലാത്യ ലേഖനം 2:20 ഒക്കെ നമുക്കറിയാവുന്ന വാക്യങ്ങൾ.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
യെസ്,
ഇനി ജീവിക്കുന്നത് ഞാനല്ല.
ജീവിക്കുന്നത് ഞാനല്ല. 3 ഫെമിലിയർ വാക്കുകളാണ്. നമ്മിലാരും നമുക്കായി ജീവിക്കുന്നില്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിമേൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല. കർത്താവിനെ കണ്ടെത്തിയ ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിൽ അവൻ യേശുവിന്റെ മഹത്വത്തിലേക്ക് വളരുമ്പോൾ അവന് അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു പരിച്ഛേദനയുടെ ആത്മാവ്, ആ ആത്മാവിൽ അവൻ തന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയും, ഞാനല്ല ഇനിയും ജീവിക്കുന്നത്. നമ്മളിൽ ആരും തനിക്കായിട്ട് ജീവിക്കുന്നില്ല എന്നത് എന്റെ കൺക്ലൂഷനാണ്. പൗലോസ് പറയുക, ദിസ് ഈസ് മൈ കൺക്ലൂഷൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എപ്പോഴും പിശാച് വരുമ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റിയാ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഉയർച്ചയാ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ നന്മയാ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ വളർച്ചയാ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ താല്പര്യങ്ങളാ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കറിയാവോ, യേശുവിനെ പരീക്ഷിച്ചപ്പോൾ അവിടെയും ദൈവത്തിന്റെ കാര്യം പറഞ്ഞില്ല, നീ അപ്പമാക്ക്, നിനക്ക് വിശക്കുന്നില്ലേ. എന്റെ ചിന്തയിൽ ഈ നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പ്രയോജനം? പട്ടിണിയല്ലേ ഇപ്പോഴും നിനക്ക്? നിന്നിൽ പ്രസാദിച്ചു എന്ന് പറഞ്ഞ ശേഷം 40 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ ഗതി ഇതല്ലേ? ഈ മരുഭൂമിയിൽ ഒരു തട്ടുകട പോലുമില്ല, നിനക്കൊരു ദോശ വാങ്ങി തിന്നാൻ. നീ കൽപ്പിച്ചാൽ ഇത് അപ്പമായിത്തീരും. നീ നിനക്ക് നീ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ദൂതന്മാർ നിന്നെ കൈ താങ്ങും. ഇത് മുഴുവനും നീ ഉണങ്ങിയാൽ നിനക്ക് ഇത്, എന്നെ ഉണങ്ങിയാൽ ഈ മഹത്വം നിനക്ക് തരാം. ഈ ലോകത്തിന്റെ സർവമഹത്വം ഒറ്റ സെക്കൻഡിലാണ് യേശുവിനെ കാണിച്ചത്. നമുക്കങ്ങനെ കാണാനുള്ളൊരു അവസരം ഇല്ല. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, നമുക്കെങ്ങാനും ഒറ്റ സെക്കൻഡിൽ ലോകത്തിന്റെ മഹത്വം ഒറ്റയടിക്ക് കാണാനായിട്ട് അവസരം കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് നമ്മൾ ഫ്യൂസ് പോയി പോയത് അല്ലെ. ഇത് ഇവിടെ നിന്ന് ബാംഗ്ലൂരിന്റെ ഒരു മൂല കണ്ട ശേഷമാണ് ഈ കിടന്ന് ആടി പുലയുന്നത്. പക്ഷെ ഈ മഹത്വം മുഴുവനും ഒരു നിമിഷം നമുക്ക് കാണാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. യേശുവിനെ അവൻ പരീക്ഷിച്ചപ്പോൾ അവനെ ആ പ്രതിഷ്ഠിച്ചത്, കാരണം താൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് താഴെ വീണ്. ഇവനെ താഴെ പിടിക്കണം, ഇവനെ പ്രതിഷ്ഠിച്ചാ മതി. നിങ്ങൾക്കറിയാവോ, കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തെ അണുവിടവിടാതെ യേശു പിടിച്ചു നിന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അടുത്തതെന്താ, ദൈവത്തിന്റെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അവൻ അണുവിടവിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അവൻ അന്ന് ദേവപർവ്വത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞത് സ്വർഗത്തിലെ കർത്താവിനെ നന്നായിട്ടറിയാം. തന്റെ കേന്ദ്രത്തിൽ നിന്നും തന്റെ ഹൃദയത്തിൽ നിന്നും തന്റെ പിതാവിനെ വിടാതെ പിടികൂടി. ബ്രദേഴ്സ് ആർ സിസ്റ്റേഴ്സ്, ദ ഡേയ്സ്, വരുന്ന ദിവസങ്ങൾ നിനക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. നിന്റെ ഒത്തിരി കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ്. നിന്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന ദിവസങ്ങളാണ്. നീ ഒരു പ്രധാനമാണ് എന്ന ദിവസങ്ങളാണ്. അതിന് നടുവിൽ എന്താണ് പോംവഴി, എന്താണ് പോംവഴി? നിന്റെ കർത്താവിനെ ധ്യാനിക്കുക. വിടാതെ ഓരോ മോഹങ്ങൾക്കും നടുവിലും ദൈവം എന്ന കേന്ദ്രത്തിൽ നിന്റെ ഹൃദയം വെക്കണം, ബോധപൂർവമായി വെക്കണം. നിന്റെ ധ്യാനങ്ങൾ നിന്റെ ദൈവമായിരിക്കണം, പാട്ടുകൾ ദൈവമായിരിക്കണം, ചിന്തകൾ ദൈവമായിരിക്കണം. മറ്റ് ചിന്തകളിലേക്ക് മാറിപ്പോകുമ്പോൾ ബോധപൂർവം ദൈവത്തിന്റെ ചിന്തയിലേക്ക് വരാൻ മുഴങ്കാലുകൾ മടക്കണം. കീപ് യുവർ ഫാദർ ഇൻ യുവർ ഹാർട്ട്. സർവലോകവും ദുഷ്ടന്റെ കീഴിലായിരിക്കുമ്പോൾ നിന്നെ മാത്രം വാഞ്ചിക്കുന്ന ഒരു ജനത്തോട് ചേരുവാൻ വിളിക്കപ്പെട്ട എനിക്ക് നൽകപ്പെട്ട ഈ വചനം എന്റെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദനയുടെ ആത്മാവ് കൊണ്ടുവരുന്നില്ലെങ്കിൽ, രണ്ട് മക്കളെ ഉള്ളൂ, ഒന്ന് പിശാചിന്റെ, ഒന്ന് ദൈവത്തിന്റെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ കാര്യം എനിക്ക് പറയേണ്ടതുപോലെ പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞിടത്തോളം ഉള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ മകനാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനും. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ജയിക്കാനാണ് നിങ്ങൾ വിളിച്ചത്. ഹല്ലേലൂയ. തന്റെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ സ്വയത്തെ തനിക്ക് ജീവിക്കാനുള്ള ജീവിത സാധ്യത ഇല്ലാതാക്കിയ ശേഷം, നിങ്ങൾക്കറിയാവോ, യേശുവിനെ പോലെ പരമാർത്ഥതയോടെ ജീവിച്ച ആരുമില്ല. ദൈവം അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു, നിന്നിൽ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നാ പ്രയോജനം, ഇത്രയും നന്നായിട്ട് ജീവിച്ച എന്തേലും ഭൂമിയിൽ ഒരു റിവാർഡ് കൊടുക്കണ്ടേ? എന്തെങ്കിലും അവനൊന്നും കൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, നീ നന്നായിട്ടൊക്കെ ജീവിച്ചു, നിന്റെ വായനൊരു വഞ്ചനയില്ല, നീ ഒരു പാപവും ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ നിനക്ക് തരാൻ പോകുന്നു മരണം, നീ മരിക്കണം. ഒരു റിവാർഡും കർത്താവ് കൊടുത്തില്ല. ഇത്രയും നന്നായിട്ട് ജീവിച്ചതിന് എന്തെങ്കിലും ഒരു തോഫ കൊടുക്കേണ്ടതായി. കർത്താവ് പറഞ്ഞു, നിനക്ക് ഡെത്ത, നീ നിന്നിൽ നീ ഇല്ലാതാകുക. പക്ഷെ അവനൊരു ഒരു 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 റിവാർഡ് കിട്ടി, ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കൾ. സ്വയത്തിൽ താൻ തന്നെ തന്നെ ഗോതമ്പുമണി പോലെ താത്തപ്പോൾ അവന് കിട്ടിയത് നിങ്ങളാ. നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിൽ മരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് അവന്, നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് അവന്. ബാക്കി ഒന്നും ചോദിച്ചേക്കരുത്, വേറെ ഒന്നും നീ ചോദിക്കരുത്. യേശുവിന് വേണ്ടി നീ ജീവിച്ച ശേഷം നിനക്ക് ഇവിടെ മരിക്കാനാണ് അവസാനം നിനക്ക് ദൈവനിയോഗമെങ്കിലും നിനക്ക് കിട്ടുന്നത് ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ ഓരോ മോഹങ്ങളും നിങ്ങൾ സ്പർശിക്കുമ്പോൾ ഒരു ഡിലൈറ്റ്, ഒരാഗ്രഹം, ഒരിഷ്ടം, ഒരു താല്പര്യം. അത് വെറുതെ ഒരു താല്പര്യമല്ല, അത് അവന്റെ താല്പര്യമായിട്ട് വന്നതാണ്. നീ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് അവന് നിന്റെ അടുത്ത് അധികം നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്നിരിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ മോഹങ്ങളിൽ ആടി ഉലയുന്നുണ്ടെങ്കിൽ, സോറി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൂത് ഇതാണ്. ഒന്ന്, നിന്റെ പാപം ഉറക്കെ ഉച്ചത്തിൽ നിലവിളിച്ച് പറയാൻ പോലും കഴിയാത്ത ഒരു മതഭക്തിയുടെ പുതപ്പ് അവൻ ഇട്ടുവെച്ച് നിന്നെ അങ്ങ് വാമൂടിയിരിക്കുക. യൂദായിക്കൊന്ന് കരയാൻ പോലും കഴിയാതെ അവനെ ഇരുത്തിക്കളഞ്ഞു. കാരണം 12 ശിഷ്യന്മാരിൽ ഒരുവനാന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ക്രെഡിബിലിറ്റി, ഞാൻ മാത്രം ഒറ്റപ്പെടും. അതുകൊണ്ട് നിനക്കൊന്ന് കരയണമെന്ന് വിചാരിച്ച പോലെ ഇപ്പോൾ നീ പ്രാക്ടീസ് ചെയ്യുന്ന പാപത്തെ ഓർത്ത് നിനക്ക് കരയാൻ പോലും കഴിയാതെ വണ്ണം നിന്നെ ഒരു ഭക്തനാക്കി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിയുക. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം ആദ്യം ഭക്തിയുടെ ഒരു കുപ്പായം അങ്ങ് ഇട്ട് തരും. അതിനുശേഷം നിന്റെ അകത്ത് നിന്ന് രോദനമില്ലാതാക്കി തീർക്കും. കാരണം ഭക്തന്മാരുടെ നടുവിൽ നിനക്ക് എഴുന്നേറ്റ് നിന്ന് വാവിട്ട് കരയാൻ കഴിയത്തില്ല. നിന്റെ ഈ നിസ്സഹായതയാണ് അവന്റെ ആയുധമെന്ന് സഹോദര നീ തിരിച്ചറിയൂ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ, ദൈവദാസന്മാരുടെ മീറ്റിംഗിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദൈവദാസന്മാരും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ മാത്രം തന്റെ പാപങ്ങളെ മീറ്റിംഗിന് ശേഷം വാവിട്ട് ഏറ്റുപറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. പലരും പാപങ്ങൾ ഏറ്റുപറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ മീറ്റിംഗിൽ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് തന്റെ 3 വർഷത്തെ മുഴുവനും പാപജീവിതം തുറന്ന് പറഞ്ഞപ്പോൾ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഇരിക്കാൻ മേലാത്ത അവസ്ഥയിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം 1.5 മണിക്കൂർ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് പബ്ലിക്കായി എന്റെ മുമ്പിൽ ശബ്ദത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആ 1.5 അവർ മുഴുവനും ഹീനമായ പാപങ്ങൾ താൻ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഭക്തിയുടെ പുതപ്പ് നിനക്ക് തന്ന ശേഷം നിന്നെ നിസ്സഹായനാക്കിയിട്ടൊന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഇരുത്തിക്കളഞ്ഞിട്ട് അവസാനം ദുഷ്ടന്റെ മകൻ എന്നതിലേക്ക് കൊണ്ടുപോകുവാൻ, നരകത്തിലെ ചൂടിൽ വാർത്തെടുത്ത് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുതരുന്ന പ്രസക്തമായ മോഹങ്ങളെ നീ സ്പർശിക്കുമ്പോൾ, സഹോദര സഹോദരി തിരിച്ചറിയുക, ഇതിൽ മരിച്ച ഒരുവൻ നിനക്കുണ്ട്. സ്വന്തത്തിൽ മരിച്ചവൻ, സ്വന്തം മോഹത്തിൽ മരിച്ചവൻ, സ്വന്തം ഇഷ്ടത്തിൽ മരിച്ചവൻ, അവന് കിട്ടിയത് ദൈവത്തിന്റെ മക്കളെയാ, നിനക്ക് കിട്ടുന്നത് അവനെയാണ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അടിയന് കൃപ തരണമേ. അടിയങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരണമേ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് നിൽപ്പാൻ യേശു ക്രിസ്തുവിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശക്തിക്കായി സ്തോത്രം, ബലത്തിനായി സ്തോത്രം. കർത്താവേ, കർത്താവേ, ഞങ്ങൾ അനുസരണക്കേടിന്റെ ആത്മാവിൽ പിടിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴോ വിശ്വസിക്കുന്നവർക്കായി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പിടിക്കപ്പെട്ടിരിപ്പാൻ ഞങ്ങളെ സമർപ്പിച്ചു തരുന്ന കർത്താവേ, ഒരു ഓണസ്റ്റ് ആയിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഒന്ന് തുറന്ന് പൊട്ടിക്കരയുവാൻ കൃപ തരണമേ. ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് ചെന്ന് വീഴുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. കർത്താവേ, നിനക്ക് രക്ഷിപ്പാൻ കഴിയും, നിനക്ക് രക്ഷിപ്പാൻ കഴിയും. ഈ പ്രാക്ടീസിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ഞാൻ ദുഷ്ടനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നാഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിപ്പാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പരമാർത്ഥതയുടെ ആത്മാവ് കർത്താവേ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നൽകണമേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.